SBS റേഡിയോ മലയാളത്തിന്റെ ഇന്നത്തെ സെഗ്മെന്റിൽ നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത് അനുഗ്രഹീത ശബ്ദത്തിനുടമയും ഗായികയും പ്രശസ്ത ഡബ്ബിംഗ് ആർട്ടിസ്റ്റുമായ വിമ്മി മറിയം ജോർജാണ്. നമസ്കാരം വിമ്മി.
നമസ്കാരം. നമസ്കാരം.
എങ്ങനെയുണ്ടായിരുന്നു വിമ്മി 2013 ഡബ്ബിംഗ് അനുഭവങ്ങൾ?
നല്ല കുറച്ച് ചിത്രങ്ങൾ ചെയ്യാൻ പറ്റി 2013. എന്തുണ്ടല്ലോ, നല്ല ഡയറക്ടേഴ്സിന്റെ കുറച്ച് സിനിമകൾ ചെയ്യാൻ പറ്റി. അതിനേക്കാളും ഉപരി എനിക്ക് ഒരു സ്റ്റേറ്റ് അവാർഡ് കിട്ടി. അപ്പം അതിന്റെ ഒരു സന്തോഷം.
രാജുവും അറിയില്ലോ, സ്കോളർഷിപ്പ് എന്നും പറഞ്ഞ് ജർമ്മനിക്ക് പോയിട്ട് കൊല്ലം രണ്ടായി. ഇതിനിടയ്ക്ക് ഒരു പ്രാവശ്യമെങ്കിലും വിളിച്ചോ നീ എന്നെ. കളിക്കൂട്ടുകാരാണ്, സ്കൂളിലും കോളേജിലും ഒരുമിച്ച് പഠിച്ചവരാണ്. ഒന്ന് കോണ്ടാക്ടിൽ ഇരുന്നു കൂടരുത് എനിക്ക്. എന്നിട്ട്
ശരിക്കും പറഞ്ഞ കഴിഞ്ഞ രണ്ടു കൊല്ലം ഐ വാസ് ഗോയിങ് ത്രൂ ഹെൽ. അശ്വതി, പുറത്തേക്ക് ഇറങ്ങണമെന്നോ ആരെയും കാണണമെന്നോ ഒന്നുമില്ലായിരുന്നു. ഒരുതരം സെൽഫ് ഇമ്പോസ്ഡ് എക്സൈൽ.
എനിക്കും നിന്നെ കാണണമെന്നുണ്ടായിരുന്നു. ഒന്ന് രണ്ടു തവണ അതിന് ശ്രമിക്കുകയും ചെയ്തു. എന്താണെന്ന് അറിയില്ല.
രഞ്ജിത്തിന്റെ കയ്യൂപ്പ് എന്ന ചിത്രത്തിനായിരുന്നു ആദ്യത്തെ സ്റ്റേറ്റ് അവാർഡ് അല്ലേ?
ആദ്യം സ്റ്റേറ്റ് അവാർഡിൽ കിട്ടിയത് കയ്യൊപ്പ് എന്ന ചിത്രത്തിൽ രഞ്ജിത് സാറിന്റെ കയ്യൊപ്പിനായിരുന്നു കിട്ടിയത്. ഖുഷ്ബുവിന് വേണ്ടി ഡബ് ചെയ്തു.
അപ്പോൾ കയ്യൊപ്പിലെ ചില രംഗങ്ങൾ നമുക്കൊന്ന് കേട്ടു നോക്കിയാലോ.
ഞാൻ പത്മയാണ്. ഏത് പത്മയാണെന്ന് മനസ്സിലായോ?
ഹൗ
ആർ യു?
ഇതിപ്പോ ബോംബെ നിന്നാണോ?
അല്ല, കുറച്ചുനാളെ ഞാൻ നാട്ടിലുണ്ട്. വാട്ട് ഷുഡ് ഐ സേ? പറയുമ്പോ സില്ലിയായി തോന്നരുത്. മറന്നിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, എന്റെ കാര്യ പറഞ്ഞത്. ഇന്നലെ ഞാനും ജയശ്രീയും, ഓർമ്മയുണ്ടോ, ഫിലോസഫി ഡിപ്പാർട്ട്മെന്റിലുണ്ടായിരുന്ന എന്റെ ക്ലോസ് ഫ്രണ്ട്, അവള് ഞാനും കൂടി ടൗണിൽ വെറുതെ കറങ്ങാൻ ഇറങ്ങിയപ്പോ ഒരു ബുക്ക് സ്റ്റാളിൽ കയറി. അവിടെ ഞാനൊരു പുസ്തകം അന്വേഷിച്ചു, കിട്ടിയില്ല, ഔട്ട് ഓഫ് സ്റ്റോക്കാന്ന് പറഞ്ഞു.
മിമി, ഇന്നത്തെ കാലത്ത് പല നടിമാരും സ്വന്തം ശബ്ദം നൽകി അഭിനയിക്കാൻ മുന്നോട്ട് വരുന്നുണ്ട്. അപ്പോൾ ഡബ്ബിംഗ് തൊഴിലാക്കിയ മിമ്മിയെ പോലുള്ള ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകൾക്ക് ഇത് കരിയറിന് ഒരു വെല്ലുവിളിയാണെന്ന് തോന്നിയിട്ടുണ്ടോ?
അങ്ങനെ ചിന്തിച്ച് നമുക്ക് ഒരു പ്രൊഫഷനില് നിൽക്കാൻ പറ്റില്ല. പുതിയ ആക്ട്രസസ് വരുന്നവരെല്ലാം സ്വന്തം ശബ്ദത്തിൽ ഡബ് ചെയ്യുന്നു. അത് കുറച്ചുകൂടെ പെർഫെക്ഷൻ തരും അവരവരുടെ ശബ്ദത്തിൽ ഡബ് ചെയ്യുമ്പോൾ. പക്ഷേ ചില ക്യാരക്ടേഴ്സ് ഡയറക്ടേഴ്സ് ഉദ്ദേശിക്കുന്ന രീതിയിൽ ആ ഫിലിമിന് അത് നല്ല രീതിയിൽ ഒരു ഔട്ട്പുട്ട് വരണമെന്നുണ്ടെങ്കിൽ ചില വോയിസസ് വേറെ ആൾക്കാർ ഡബ് ചെയ്താലേ ആ എന്താ പറയാ റെൻഡറിങ് കറക്റ്റ് ആവും, മോഡുലേഷൻ കറക്റ്റ് ആവുള്ളൂ, ഫീല് കറക്റ്റ് ആവുള്ളൂ. അപ്പൊ അങ്ങനെ ചെയ്യേണ്ട ക്യാരക്ടേഴ്സ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഡബ് ചെയ്തേ പറ്റുള്ളൂ. അപ്പൊ പിന്നെ അങ്ങനെ ഒരു ഇതിനെ കുറിച്ച് അങ്ങനെ പേടിയൊന്നും ഇല്ല. അങ്ങനെയൊന്നും ചിന്തിക്കും ആവശ്യം വന്നിട്ടില്ല ഇതുവരെ.
ഇപ്പോൾ ന്യൂ ജനറേഷൻ സിനിമയുടെ കാലഘട്ടം എന്നാണ് എല്ലാരും കൊട്ടി ഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ന്യൂ ജനറേഷൻ സിനിമകൾക്ക് വേണ്ടി ഡബ് ചെയ്യുമ്പോൾ അതിനുവേണ്ടി പ്രത്യേക വല്ല പരിശ്രമങ്ങളും നടത്തുന്നുണ്ടോ?
അല്ല, ന്യൂ ജനറേഷൻ മൂവീസ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആക്ച്വലി തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഓരോ എല്ലാ അതാത് കാലഘട്ടങ്ങളിലും ആ സമയത്തെ യങ്സ്റ്റേഴ്സ് അവരുടെ പുതിയ ഐഡിയാസും അവരുടെ പുതിയ ജീവിത രീതികളും ആ ഒരു സ്റ്റൈലും അതിന്റെ ഒരു ഇമ്പാക്ട് അതാത് മലയാള സിനിമകളിൽ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിപ്പം 80s അതിനോട് അതിന്റെ മുമ്പിലെ ആണെങ്കിലും ഉണ്ടല്ലോ അതേ സ്റ്റൈൽ. നമ്മളതിപ്പം സ്ക്രീനിൽ കാണുമ്പോഴും അവരുടെ ആ സംസാരത്തിലും എല്ലാം ആ ഒരു സ്റ്റൈലിലും എല്ലാം നമ്മളത് കണ്ടിട്ടുണ്ട്. അതേപോലെ ഒരു ചേഞ്ച് ഇപ്പം നമ്മുടെ ജനറേഷനിൽ വന്നു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇത്രയും കാലം ഇല്ലാഞ്ഞ ഒരു കാര്യം ഈ 2010 or 2012 ശേഷം വന്നു എന്നൊരിക്കലും പറയാൻ പറ്റത്തില്ല.
വിമ്മി, ആസ് എ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ശബ്ദം കൊടുക്കുമ്പോൾ നമുക്ക് ചില ബുദ്ധിമുട്ടുകൾ തോന്നാറുണ്ട്. അപ്പൊ വിമ്മിക്ക് ആർക്ക് വേണ്ടി ശബ്ദം കൊടുക്കുമ്പോഴാണ് കൂടുതലും ബുദ്ധിമുട്ട് തോന്നാറുള്ളത്?
ആക്ച്വലി ഒരു ആക്ട്രസിന് വേണ്ടി ഡബ് ചെയ്തിട്ട് ഡബ് ചെയ്യാനായിട്ട് എങ്ങനെയാ പറയുന്നത്, ബുദ്ധിമുട്ട് തോന്നിയെന്ന് പറയാൻ ചില നടിമാര് സംസാരിക്കുമ്പം വേണ്ട രീതിയിൽ ബ്രേക്ക് ചെയ്യുക. പൊതുവേ ഇപ്പം മലയാള സിനിമയിലൊക്കെ ആണെങ്കിലും നമുക്ക് അതർ സ്റ്റേറ്റ്സിൽ നിന്നുള്ള ആൾക്കാർ വന്ന് അഭിനയിക്കാറുണ്ട് കൂടുതലും. അങ്ങനെയുള്ള നടിമാർ അഭിനയിക്കുമ്പോൾ അവർക്ക് ഭാഷ മലയാളം കറക്റ്റായിട്ട് അറിയണം എന്നില്ല. അപ്പൊ ആ ഒരു ഫീല് നമ്മൾ ഡബ് ചെയ്യാൻ നിൽക്കുമ്പോൾ അവർ സംസാരിച്ചതാണ് പൈലറ്റ് വോയിസ് നമുക്ക് കേൾക്കുക ഫസ്റ്റ്. പക്ഷെ അതിന്
മോഡുലേഷനൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും.
മോഡുലേഷനൊക്കെ നമ്മളപ്പം അതിന് യോജിച്ച രീതിയിൽ ഡയറക്ടർ പറയുന്ന രീതിയിൽ നമ്മൾ അത് അതിന് പകരമായിട്ട് പോസ്റ്റ് ചെയ്യാണ്. അപ്പൊ ആ സമയത്തുള്ള ഒരു സ്ട്രെയിൻ ചില നടികൾ സംസാരിക്കുമ്പോ, ഇപ്പം എങ്ങനെ പറയാ, കളിമണ്ണ് എന്ന് പറഞ്ഞ ഫിലിം ഞാൻ റീസെന്റ് ചെയ്തതാണ്. ഈ കളിമണ്ണിനകത്ത് ശ്വേതാ മേനോൻ മലയാളം സംസാരിക്കുന്ന ഒരു നടിയാണ്. പക്ഷെ ആ ക്യാരക്ടറിനകത്ത് ഒത്തിരി ഇമോഷൻസ് കയറി ഇറങ്ങി ഉണ്ടല്ലോ, ഒരു നല്ല ഫ്ലക്ച്വേഷൻസ് ഉള്ള ഒരു ക്യാരക്ടറാണ്. അപ്പൊ അത് ഡബ് ചെയ്ത സമയത്ത് അവർക്ക് ഡബ് ചെയ്യാൻ പറ്റാത്തതല്ല. പക്ഷെ എന്നിരുന്നാലും ആ ഫ്ലക്ച്വേഷൻ ശരിക്കും വരാൻ വേണ്ടി നമ്മള് അതിനുവേണ്ടി സ്ട്രെയിൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊരു അയ്യോ ഒരിക്കലും ചെയ്ത് തീരാൻ പറ്റാത്ത സ്ട്രെയിൻ ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ആ അത്ര ബുദ്ധിമുട്ട് തോന്നുന്ന ഒരു ഇതാന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ചില നടികൾ സംസാരിക്കുമ്പോ അവരുടെ ലിപ്പ് കറക്റ്റ് ആവില്ല. പിന്നെ നമ്മൾ ഒരു വിധത്തിലാണ് നമുക്ക് മലയാളം സംസാരിച്ച് അതിന് പകരമായിട്ട് വോയിസ് പേസ്റ്റ് ചെയ്യണം ഉണ്ടല്ലോ. അങ്ങനത്തെ ടെക്നിക്കൽ ഡിഫിക്കൽറ്റീസ് വരും എന്നല്ലാതെ അവരുടെ ശബ്ദത്തിനെ കുറിച്ച് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരാറില്ല.
ഇപ്പോ ശ്വേതാ മേനോനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഓർമ്മ വന്നത്. സോൾട്ട് ആൻഡ് പെപ്പർ എന്ന ചിത്രത്തിൽ ശ്വേതാ മേനോൻ തന്നെ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ആയിട്ടാണ് സിനിമയിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് എങ്ങനെയാണ് ഡബ്ബ് ചെയ്യുന്നത് എന്നൊരു ചിത്രം ഈ ചിത്രത്തിലൂടെ ജനങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ ഇത്തരം രസകരമായ അനുഭവങ്ങൾ വിമ്മിക്കും ഉണ്ടായിട്ടുണ്ടോ?
അതൊക്കെ ഈ ഡബ്ബിങ്ങിന്റെ ഭാഗമായിട്ട് പലതും വരുന്നതേ ഉള്ളൂ. ഇപ്പം സിനിമയില് മലയാള സിനിമയിൽ ആദ്യമായിട്ട് ആ ഡബ്ബിംഗ് പ്രൊഫഷനായിട്ട് കൊണ്ടു നടക്കുന്ന ഒരു നടിയെ ചിത്രീകരിച്ചത്. അതുകൊണ്ട് ഇപ്പൊ അത് എല്ലാവർക്കും അതൊരു സുപരിചിതമായ ഒരു മേഖല എന്ന് മാത്രമേ ഉള്ളൂ. അത് ഏതൊരു പ്രൊഫഷനിൽ വരുന്നത് പോലെ നമുക്ക് ഒത്തിരി അനുഭവങ്ങളുണ്ട്. അത് സ്പെസിഫിക് ആയിട്ട് ഒരെണ്ണം എടുത്തു പറയാൻ മാത്രം പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരുന്നു.
ഓക്കേ ഓക്കേ. മിമി, മിമിക്ക് സംസ്ഥാന അവാർഡ് കിട്ടിയ രണ്ട് ചിത്രങ്ങളായിരുന്നു കയ്യൊപ്പും അതുപോലെ നിദ്രയും. പക്ഷെ എല്ലാവരും മിമിക്ക് അവാർഡ് കിട്ടും എന്ന് ഉറച്ചു വിശ്വസിച്ചിരുന്ന ഒരു ചിത്രമുണ്ടായിരുന്നു, തിരക്കഥ.
ആര് വിളിച്ചാലും ഉണരാതെ, അജയൻ വിളിച്ചാലും. അജയൻ വിളിച്ചിട്ട് ഉണർന്നില്ലെങ്കിൽ അത് സത്യമാണ്, ഞാൻ മരിച്ചു. മാളവിക പിന്നെയില്ല. ഭൂമിയിലെല്ലാം അതേപോലെ ബാക്കിയുണ്ടാവും. എങ്ങും എവിടെ മാളവിക്ക് മാത്രമില്ല. അജയൻ, എനിക്ക് മരിക്കാൻ ഭയമാണ്. എനിക്ക് മരിക്കണ്ട അജയൻ. കുറെ കാലം കൂടി എനിക്ക് അജയനെ കണ്ടുകൊണ്ട് ജീവിക്കണം. അജയൻ, എനിക്ക് ജീവിക്കണം.
അസാധ്യ മോഡുലേഷൻസ് ആണ് മിമ്മി. അപ്പോൾ തിരക്കഥ എന്ന ചിത്രത്തിനാണ് ഞാൻ ഉൾപ്പെടെയുള്ള പ്രേക്ഷകർ മിമ്മിക്ക് ഡബ്ബിംഗ് ആർട്ടിസ്റ്റിന്, മികച്ച ഡബ്ബിംഗ് ആർട്ടിസ്റ്റിനുള്ള അവാർഡ് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷെ മിമ്മിക്ക് അത് കിട്ടിയില്ല. കിട്ടാത്തതിൽ നിരാശ തോന്നിയോ മിമ്മിക്ക്?
അല്ല, അതിന് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് പാർട്ട് എന്താന്ന് ചോദിച്ചാല്, ഒരു വ്യക്തി പോലും ഓ ഈ പ്രാവശ്യത്തെ സംസ്ഥാന അവാർഡ് വിമ്മിക്കാണ് കേട്ടോ എന്ന് ആരും എന്നോട് പറഞ്ഞിട്ടില്ല. പക്ഷെ ആ സിനിമ റിലീസായി സിനിമ കണ്ടതിന് ശേഷം ഒത്തിരി പേര് വിളിച്ച് നല്ലായിരിക്കുന്നു വിമ്മിയാണോ ഡബ്ബ് ചെയ്ത്, അയ്യോ അത് ആണോ, ആ ഓക്കെ, അങ്ങനെ ഉണ്ടല്ലോ, അങ്ങനത്തെ അഭിപ്രായങ്ങൾ വന്നു എന്നല്ലാതെ. പക്ഷെ സിനിമ തിരക്കഥയ്ക്ക് ഡബ്ബ് ചെയ്തിട്ട് ഡബ്ബിംഗ് ആർട്ടിസ്റ്റിന് അവാർഡോ വിമ്മിക്ക് ഇല്ല എന്നറിഞ്ഞപ്പോ പലരും വിളിച്ചു, ഞങ്ങൾ വിചാരിച്ചു വിമ്മിക്ക് കിട്ടുമായിരിക്കും, അങ്ങനത്തെ കമന്റ്സ് വരുന്നതല്ലാതെ. അപ്പോഴാണ് നമ്മളും റിയലൈസ് ചെയ്യുന്നത്, ഓ ശരിയാണല്ലേ, അപ്പൊ ഇത് അവരതിനകത്ത് പരിഗണിച്ചിരുന്നില്ലേ എന്നുള്ളത് നമ്മൾ അപ്പോഴാണ് റിയലൈസ് ചെയ്യുന്നത്.
ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഒരു അവാർഡും പ്രതീക്ഷിച്ചിരുന്നില്ലെന്നാണോ പറയുന്നത്?
ഇല്ല, ഞാൻ അങ്ങനെ ഓ ഈ പ്രാവശ്യം എനിക്ക് ഇതിനാണ് അവാർഡ് എന്ന് അങ്ങനെ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. തിരക്കഥയ്ക്ക് പക്ഷെ എനിക്ക് സംസ്ഥാന അവാർഡ് ഇല്ലാന്നറിഞ്ഞത് കൊണ്ട് ദുഃഖമൊന്നുമില്ല. പക്ഷെ അത് വേണ്ട രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്.
മിമ്മിയുടെ കരിയറിൽ ഇതുവരെ ഡബ് ചെയ്തതിൽ വെച്ച് മിമ്മിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രം ഏതായിരുന്നു?
എനിക്ക് ഖുശ്ബുവിനെ ഡബ് ചെയ്ത ഫസ്റ്റ് സിനിമ തന്നെയാണ് ഏറ്റവും ഇമ്പാക്ട് തോന്നിയത്. കാരണം
അപ്പോ പത്മയോളം ഡെപ്ത് ഉള്ള ക്യാരക്ടർ വേറെ ചെയ്തിട്ടില്ല എന്നാണോ പറയണത്?
തിരക്കഥയിൽ ഞാൻ ഡബ് ചെയ്തത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടതാണ്. ഈ പറഞ്ഞ നിദ്ര എനിക്ക് ത്രൂ ഔട്ട് ക്യാരക്ടേഴ്സ് ആണ്. അപ്പൊ നമുക്ക് നമ്മുടേതായ രീതിയിലുള്ള എന്താ ഡബിങ്ങിന്റെ ആ ഒരു ആ കഴിവ് പ്രകടിപ്പിക്കാൻ പറ്റുന്ന ഇതുപോലെ ത്രൂ ഔട്ട് ക്യാരക്ടേഴ്സ് വരുമ്പോഴാണ്. അതേപോലെ റീസെന്റ് ചെയ്തതാണ് 7-ാമത്തെ വരവ്, ഹരിഹരൻ സാറിന്റെ മൂവി. 7-ാമത്തെ വരവിനകത്ത് ഭാവനയ്ക്ക് വേണ്ടി ഡബ് ചെയ്ത്, അപ്പൊ അതും എനിക്ക് ഇപ്രാവശ്യം ഇഷ്ടപ്പെട്ട. പിന്നെ കളിമണ്ണ്, ഇങ്ങനെ ത്രൂ ഔട്ട് ക്യാരക്ടേഴ്സ് നല്ല ഡയറക്ടേഴ്സിന്റെ മൂവിയിൽ വരുമ്പം നമുക്കും അതിന്റെ ഒരു ഇമ്പാക്ട് കിട്ടും. അപ്പൊ ഇതൊക്കെ നല്ല ക്യാരക്ടേഴ്സ് ആണ്. പക്ഷെ ഏറ്റവും പ്രിയപ്പെട്ടെന്ന് ചോദിക്കാനാണ് നമ്മൾ ചെയ്ത പത്മ തന്നെയാണ്.
വിമ്മിയെ സംബന്ധിച്ചിടത്തോളം നല്ല കാമ്പുള്ള കഴമ്പുള്ള സ്ത്രീ കഥാപാത്രങ്ങൾ വരുമ്പോഴാണ് ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് എന്ന നിലയിൽ വിമ്മിക്ക് അവിടെ ഒരു സാധ്യതയുണ്ടാകുന്നത്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ അത്തരം കഥാപാത്രങ്ങൾ വരുന്നതായി തോന്നുന്നുണ്ടോ?
തുടങ്ങിയതായിട്ട് അങ്ങനെ ഫുൾ പറയാൻ പറ്റില്ല. കാരണം ഇപ്പോഴത്തെ ഷോർട്ട് സ്റ്റോറീസ് പോലെ ചെറിയ ചെറിയ സ്റ്റോറീസ് ഉണ്ടല്ലോ, നമ്മുടെ കുറച്ചുകൂടെ കാഷ്വൽ ആയിട്ടുള്ള ഒരു അപ്രോച്ച് സിനിമയിലോട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മളിപ്പം നമ്മളൊക്കെ സിനിമ ആദ്യകാലങ്ങളിൽ കണ്ടുവരുന്നതിനകത്ത് എല്ലാരും കൊളോക്കലായിട്ട് പറയും, മസിൽ പിടിച്ചുള്ള അഭിനയം അല്ലെങ്കിൽ നാടകീയത കൂടിയ അഭിനയം ഇങ്ങനൊക്കെ പറയുന്നതിൽ നിന്ന് നമ്മുടെ ജീവിതത്തിലും റിയൽ ലൈഫിനോട് യോജിക്കുന്ന ഒത്തിരി അടുത്ത് നിൽക്കുന്ന രീതിയിലുള്ള കാഷ്വൽ അഭിനയവും ആൻഡ് കാഷ്വൽ ഡബ്ബിംഗ്, ആ ഒരു ചേഞ്ച് എനിക്കിപ്പോ ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ഡബ്ബിങ്ങിന് നമ്മൾ ചെന്ന് നിൽക്കുമ്പോഴും ഡയറക്ടേഴ്സ് ആവശ്യപ്പെടുന്നത് ചില ക്യാരക്ടേഴ്സ് വളരെ കാഷ്വൽ ആയിട്ടുള്ള അഭിനയം മതി, നമുക്ക് പണ്ട് ഡബ് ചെയ്ത് എല്ലാരും കേട്ടിട്ടുള്ള പ്രകൃതം വേണ്ട വേണ്ട എന്ന് പറയുന്നത് കേട്ട്. അപ്പൊ അതൊരു ചേഞ്ച് ആയിട്ട് എനിക്ക് തോന്നി.
ഓക്കെ ഓക്കെ. അപ്പോൾ അഭിനയമല്ല ടു ബിഹേവ് എന്ന രീതി ഡബ്ബിംഗ് ആർട്ടിസ്റ്റിനും ബാധകമായിട്ടുണ്ടെന്ന് ചുരുക്കം അല്ലേ?
അതെ, ലിവ് യുവർ ലൈഫ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, എന്ന് പറഞ്ഞ പോലെ നമ്മൾ ആ ക്യാരക്ടർ ചെയ്യുമ്പോഴും അത് നമ്മൾ ആ ക്യാരക്ടറായിട്ട് അങ്ങ് മാറുന്ന ഒരു ഇത്, അല്ലാതെ ഡയലോഗ്സ് മോഡുലേറ്റ് ചെയ്ത് പറഞ്ഞു പിടിപ്പിക്കാനുള്ള ഒരു സ്ട്രെയിൻ അല്ല. ആക്ച്വലി അതിന് പകരം കാഷ്വൽ ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ട്രെയിൻ ചിലപ്പോൾ ഫീൽ ചെയ്തിട്ടുണ്ട്.
ഓക്കെ ഓക്കെ. അപ്പൊ വിമ്മി ഇന്ന് വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ആണ്. പക്ഷെ ജനങ്ങൾക്ക് അറിയാത്ത കുറെ കാര്യങ്ങൾ കൂടിയുണ്ട്. വിമ്മി നല്ലൊരു ഗായികയാണ്. വിമ്മി പരസ്യ ചിത്രങ്ങൾക്ക് ശബ്ദം കൊടുത്തിരുന്നു, അതുപോലെ റേഡിയോ താരമായിരുന്നു എന്നൊക്കെ. അപ്പോൾ വിമ്മി എങ്ങനെയാണ് ശബ്ദം എന്ന മേഖല തൊഴിലായി എടുത്തത്?
ആക്ച്വലി ഞാൻ പാട്ട് പാടിയാണ്, ചെറുപ്പത്തിലെ മുതലേ പാട്ടുകൾ പാടി സ്റ്റേജ് പെർഫോമൻസ് ഒക്കെ ചെയ്താണ് നമ്മൾ ഈ വോയിസും അതിന്റെ മോഡുലേഷനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വന്നത്. അതിനുശേഷം റേഡിയോ ആഡ്സ് ഒക്കെ ഡബ് ചെയ്യാൻ തുടങ്ങി. നാട്ടിലെ ഒരു സമയത്തേ ഉണ്ടല്ലോ നമ്മുടെ റേഡിയോ പരസ്യങ്ങൾ എന്ന് പറയുന്ന കാലത്ത് നല്ല വിപുലമായിട്ടിരുന്ന ഒരു സമയമുണ്ട്. ആ റേഡിയോ പരസ്യങ്ങൾ ചെയ്തതിന് ശേഷമാണ് FM റേഡിയോയിൽ കുറച്ചു കാലം ഞാൻ ദുബായിൽ ഒരു FM റേഡിയോയിൽ ആർജി ആയിട്ട് വർക്ക് ചെയ്തിരുന്നു. അപ്പൊ അതെല്ലാം എനിക്ക് ഈ ഡബ്ബിംഗ് ജീവിതത്തിൽ ഒത്തിരി എക്സ്പീരിയൻസ് തന്നിട്ടുണ്ട്.
അപ്പോ വിമ്മി ഇപ്പോ ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു കലാകാരിയാണ്, ഇനിയും ഒരുപാട് ഉയരട്ടെ എന്ന് ആശംസിക്കുന്നു വിമ്മി.